SBS Radio.
നമസ്കാരം ഡോക്ടർ അബ്ദുൾ ലത്തീഫ്, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം
ഡോക്ടർ അബ്ദുൽ ലത്തീഫ്. ലോക ആരോഗ്യ സംഘടന അടുത്തിടെ സാങ്കേതിക ഉപകരണങ്ങൾ, ശബ്ദം ത്തിൻ്റെ കാര്യത്തിൽ, സാങ്കേതിക ഉപകരണങ്ങൾ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ കാര്യത്തിൽ പ്രത്യേകമായിട്ടൊരു പുതുതായിട്ട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുൻപും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്, എങ്കിലും ഒരു മാറ്റം എന്ന രീതിയിൽ കൊണ്ടുവന്നിരിക്കുന്നു. എന്താണ് ഈ നിയന്ത്രണങ്ങൾ, അതിൻ്റെ ഒരു പ്രസക്തി എന്താണ്, ഒന്ന് വിശദീകരിക്കാമോ?
ഡലീസ് പറഞ്ഞ കറക്റ്റാണ്. WHO അടുത്ത മാസം വേൾഡ് ഇന്റർനാഷണൽ ഇയർക്കേ ഡേ എന്ന് ആഘോഷിക്കുന്ന കാരണം ഫ്യൂ തിങ്സ് എന്ന് പറഞ്ഞാൽ, 5% ലോകത്തെ ജനങ്ങൾക്ക് കേൾവിക്കുറവുണ്ട്. അത് പലതരത്തിലുള്ള കേൾവിക്കുറവാണ് എന്ന് പറഞ്ഞാൽ, 466 മില്യൺ ജനങ്ങൾക്ക് പലതരത്തിലുള്ള കേൾവിക്കുറവുണ്ട്. അതിനകത്ത് 34 മില്യൺ കുട്ടികളാണ്, അവർക്കാണ് കൂടുതൽ ബാധിച്ചത്. ഈ 34 മില്യൺ കുട്ടികളിലും 60% കുട്ടികളുടെ ഈ കേൾവിക്കുറവ് നമുക്ക് പ്രിവെന്റ് ചെയ്യാം. ദേ ആർ പ്രിവെന്റബിൾ ഡിസീസ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ഇപ്പൊ ഈ ന്യൂ തിങ് എന്ന് ആണ് പറഞ്ഞാല് 1.1 ബില്യൺ ജനങ്ങൾക്ക്, ആൻഡ് പെർട്ടിക്കുലർലി ബിറ്റ്വീൻ ഏജ് ഓഫ് 15 and 35, എന്നാൽ യങ് ജനറേഷൻ ജനങ്ങൾക്ക് കേൾവി ബാധിച്ചിട്ടുണ്ട്. അത് മെയിൻലി റിക്രിയേഷണൽ നോയ്സ് ട്രോമയിലാണ്. റിക്രിയേഷണൽ നോയ്സ് ട്രോമ എന്ന് പറഞ്ഞാൽ മ്യൂസിക്, MP3, മ്യൂസിക് കൺസേർട്സ്, നൈറ്റ് ക്ലബ്സ്, സ്പോർട്സ് റിക്രിയേഷൻ ക്ലബ്സിൽ അങ്ങനെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് വലിയൊരു ആനുവൽ ചെലവ് കൂടുതലായിരിക്കും. ഇപ്പോൾ ഒന്ന് എക്സാമ്പിൾ, ഇപ്പോൾ WHO പറയുന്നത് $750 ബില്യൺ ഓഫ് US ഡോളേഴ്സ് ആണ് ഇതിന് സ്പെൻഡ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് $100 ബില്യൺ ഓഫ് AUD. അപ്പോൾ അതുകൊണ്ട് ഇത് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, എന്ത് നമുക്ക് അവയർനെസ് കൊണ്ടുവരാൻ പറ്റും, അതാണ് എൻ്റെ മെയിൻ ഇൻറ്റൻഷൻ.
ഡോക്ടർ, അപ്പോൾ ലോകാരോഗ്യ സംഘടന എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് ഈ സംഗീത ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഡിവൈസസ് നിർമ്മിക്കുന്നവർക്കായിട്ട് അവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്?
അവര് കുറെ ഇംപ്ലിമെന്റേഷൻ പറയുന്നുണ്ട്. അതിനകത്ത് മാനുഫാക്ചറേഴ്സിനോട് പറയുന്നത് ഫസ്റ്റ് ക്വാളിറ്റി ഓഫ് സൗണ്ടും, പിന്നെ അതിന്റെ ഒരു റെസ്ട്രിക്ഷൻസും ഡിപെൻഡിങ് അപ്പോൺ അതിന്റെ ഒരു ഇന്റേർണൽ അസസ്മെന്റ് നടത്തുക, അതിന്റെ ക്വാളിറ്റിയും, പിന്നെ അതിനെ WHO ഗ്ലോബൽ സ്റ്റാൻഡേർഡിൽ ഈക്വലൈസ് ചെയ്യാണ്. പിന്നെ പറയുന്നത് ഈ റീറ്റെയിലേഴ്സിനോട് ഈ ഇതിൻ്റെ ഇൻഫർമേഷൻ എത്തിക്കുക, അവരെ അവയർനെസ് ചെയ്യുക, അവരെ ട്രെയിൻ ചെയ്യുക ഇതിൻ്റെ സ്റ്റാൻഡേർഡും, ഹൗ ടു ബി മാർക്കറ്റഡ്. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, കുറേ റിസർച്ച് നടത്താനും, അത് റിസർച്ച് നടത്തിയിട്ട് വിച്ച് ഈസ് സേഫ് ആൻഡ് ഹൗ റിലയബിൾ ദ സൗണ്ട്സ് ആർ ദെയർ ആൻഡ് ഹൗ സേഫ് ഇറ്റ് ഈസ് ഫോർ ദ പബ്ലിക്, അങ്ങനെ ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡിൽ വന്നാൽ ദിസ് ക്യാൻ ബി പ്രിവെന്റഡ്.
ഡോക്ടർ, ഇനി പലർക്കും സംശയം ഉണ്ടാകാൻ സാധ്യതയുള്ളത് പലതരത്തിലുള്ള ഉപകരണങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്നതാണ്, അത് വീടിന് പുറത്തും ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം ഒരു സേഫ് ഹിയറിംഗ് ലിമിറ്റ് എന്നുള്ള ഒരു രീതിയിൽ എങ്ങനെയാണ് പറയാൻ കഴിയുക?
അതാണ് WHO അഗെയിൻ തിങ്, അവർ പറയുന്നത് മേക്ക് ലിസണിങ് സേഫ്, അതാണ് അവർ പറയുന്നത്. അത് പെർമിസബിൾ നോയ്സ് എക്സ്പോഷർ എന്താണ് എന്നാണ് നിങ്ങളുടെ ഒരു ചോദ്യം. എന്താണ് പെർമിസബിൾ? അതിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ലൈക്ക് എയർ കണ്ടീഷണർ, ഡിഷ് വാഷർ, വാഷിംഗ് മെഷീൻ, പിന്നെ നമ്മൾ വാക്യൂം ക്ലീനർ, ദേ ആർ ഓൾ സേഫ്. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ ഒരു സെൻസിബിൾ ആയിട്ട് ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് ആരും വലിയ ഡാമേജ് ഇൻ ഹിയറിംഗ് ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെ ഇല്ലായിരുന്നു. പിന്നെ ചില പ്രൊഫഷണൽ വാക്യൂം ക്ലീനേഴ്സ് ബാക്കിൽ ക്യാരി ചെയ്തിട്ട് കുറേ ലോങ് ആയിട്ട് ഉപയോഗിച്ചാൽ സാധ്യത ഉണ്ട് എന്ന് പറയുന്നു. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ കോമൺ കമ്മ്യൂണിറ്റിയിൽ ഉപയോഗിക്കുന്നതാണ്, ഈ ലോൺ മൂവർ, ചെയിൻ സോസ്, ഹെയർ ഡ്രയർ, അങ്ങനത്തതൊക്കെ യു ഷുഡ് ബി വെരി കോഷ്യസ് എന്ന് പറഞ്ഞാൽ, എനി നോയ്സ് അബൌവ് 85 decibel മേലുള്ള സൗണ്ടുകൾ എന്ന് പറഞ്ഞാൽ ലോൺ മൂവറിന് മോർ ദൻ 85 ആണ്, അങ്ങനത്തെ ഉപകരണങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ലിമിറ്റഡ് ടൈമിന് അല്ലെങ്കിൽ വിത്ത് ഇയർ പ്രൊട്ടക്ഷൻ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് അത് ഹിയറിംഗ് ലോസ് വരിക. പിന്നെ വലിയ വേറെ സാധനങ്ങൾ ലൈക്ക് ക്രാക്കേഴ്സ്, ലൈക്ക് ഫയർ വർക്ക്സ്, എക്സ്പ്ലോഷൻസ്, അതൊക്കെ സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ നമ്മളുടെ കേൾവി നഷ്ടപ്പെടും. അപ്പം പല കാര്യത്തിനും സംശയമില്ലെങ്കിൽ നിങ്ങൾ ഹെൽത്ത് വർക്കേഴ്സിനോട് കോൺടാക്ട് ചെയ്തിട്ട് എത്ര സേഫ് ആണെന്ന് അറിയാം.
ഡോക്ടർ, ഇപ്പോൾ വളരെയധികം കേൾവിയെ ബാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടി. ഇതിൽ ആധുനിക യുഗത്തിലുള്ള കുറേ മാറ്റങ്ങളുണ്ടല്ലോ, പുതിയതരം ഡിവൈസസ്, എല്ലാവരും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ മുഴുവൻ നേരവും ഹെഡ്ഫോൺസ് ഇട്ടുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്,
എപ്പോഴും കാണുന്നത്.
പിന്നെ അതുകൂടാതെ ഇപ്പോൾ നൈറ്റ് ക്ലബ്സിലോ അല്ലെങ്കിൽ ഈവനിങ് ഫ്രൈഡേ സാറ്റർഡേ പാർട്ടീസിലോ ഒക്കെ പോകുമ്പോഴും ഫുൾ ടൈം ഒച്ചത്തിലുള്ള മ്യൂസിക്, അല്ലെങ്കിൽ വീടുകളിലായാലും രണ്ട് മൂന്ന് ടി വി മറ്റുള്ളതും ഓണാണ്. അപ്പം ഇത് ശരിക്കും എത്രമാത്രം കേൾവിയെ ബാധിക്കുന്നുണ്ട്?
കേൾവി കുറവാണ് നിങ്ങൾ പറയുന്നത്, അതിനും വേറെ കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന് പറഞ്ഞാല് കേൾവി കുറവ് പല രീതിയിലും അത് ബാധിക്കാം. അത് നമ്മളിപ്പോ ഡിപെൻഡ്സ് അപ്പോൺ വിച്ച് കൺട്രി, നമ്മൾ ഡെവലപ്പ് കൺട്രി, അണ്ടർ ഡെവലപ്പ് കൺട്രിയിൽ അവിടെയൊക്കെ പലതരം കേൾവി കുറവുണ്ട്. അപ്പോൾ ഓരോരോ സ്ഥലത്തും ഓരോരോ പ്രശ്നങ്ങളാണ്. ഇപ്പൊ നമ്മൾ നോക്കിയാൽ, ഇപ്പോൾ ഓഡിറ്റും മറ്റേ സ്റ്റാറ്റിസ്റ്റിക്സും നോക്കിയാൽ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ റിക്രിയേഷണൽ ഹിയറിംഗ് ലോസ് അത് കൂടുതലും സൗത്ത് ഏഷ്യയിലാണ്. ദൻ കംസ് അതർ കൺട്രീസ്, നമ്മൾ പസഫിക്, ഐ മീൻ ഓസ്ട്രേലിയയിൽ കുറച്ചുകൂടി കുറവാണ്. അപ്പോ ഇതിനകത്ത് വരുന്നത് പറഞ്ഞാൽ, ഇറ്റ് ഈസ് സിമ്പിൾ തിങ്, ഇറ്റ് ദ അമൗണ്ട് ഓഫ് ടൈം യു ലിസൺ ആൻഡ് ദ ഇൻറ്റൻസിറ്റി ഓഫ് യുവർ നോയ്സ് എന്ന് പറഞ്ഞാൽ, നോയ്സ് പറഞ്ഞാൽ ഒരു ഡിസ്റ്റോർട്ടഡ് സൗണ്ടാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ നേരം ഉപയോഗിച്ചാൽ ഈ സാധനങ്ങൾ, നിങ്ങൾ പറഞ്ഞ മാതിരി MP3 മ്യൂസിക് സിസ്റ്റം, ടി വി, ഹെഡ്ഫോൺസ്, റിക്രിയേഷണൽ ക്ലബ്, നൈറ്റ് ക്ലബ്സ്, അത് കൂടുതൽ നേരം എക്സ്പോസ് ചെയ്താൽ കേൾവിക്കുറവ് വേഗമായിട്ട് വരും. പിന്നെ വേറെ ഒരു കാര്യം, അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലാണെങ്കിൽ, ഹൈ ഡെസിബൽസിലാണെങ്കിൽ അതിനും ബാധിക്കും. അപ്പോൾ നമ്മൾ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാനുള്ള മാർഗങ്ങൾ നോക്കണം.
അപ്പോൾ ഡോക്ടർ, അതിൽ കൂടുതൽ നേരം കേൾക്കുന്നതാണ് പ്രശ്നം, അല്ലെങ്കിൽ കൂടുതൽ ഡെസിബൽസ്, രണ്ടിന്റെ ഒരു മിക്സ്?
ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഒരു ഉദാഹരണത്തിൽ പറഞ്ഞാൽ ലോൺ മൂവിങ്ങിൽ, അത് നമ്മൾ അത് ഇയർ പ്രൊട്ടക്ഷൻ ചെയ്തിട്ടില്ലെങ്കിൽ വേഗം വരും. ഇപ്പൊ നമ്മൾ ഒരു ലൈറ്റ് മ്യൂസിക്കും കുറെ നേരം കേട്ടാലും ഒരു കുഴപ്പം, ഇപ്പൊ ഒരു ആവറേജ് മ്യൂസിക് 2 മണിക്കൂറിനൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമൊന്നുമില്ല. സോ ദാറ്റ് ഓൾ ഡിപെൻഡ്സ് അഗെയിൻ, അത് ഒരു ഡെഫിനറ്റ് ആയിട്ട് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നുമില്ല. പിന്നെ ഞാൻ ഇപ്പൊ പറഞ്ഞേക്ക് 1 to 2 hours per day for a few days in a week is okay എന്ന് പറയുന്നു. പക്ഷേ അഗെയിൻ ഇറ്റ് ബിക്കംസ് ഹൗ ലൗഡ് യു ആർ ലിസണിങ്.
അത് ഹെഡ്ഫോൺസ് വെച്ചിട്ടാണ് ഇല്ലാതെയുള്ള കാര്യമാണോ ഡോക്ടർ പറയുന്നത്?
സോ രണ്ടുതന്നെ, ഇപ്പൊ ഹെഡ്ഫോൺസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ദാൻ യൂസിങ് ഓപ്പൺ എന്ന് പറയുന്ന കാരണം, ബിക്കോസ് വി ആർ കട്ടിങ് ഓഫ് ദ ബാക്ക്ഗ്രൗണ്ട് നോയ്സ്. അപ്പൊ അതിനകത്ത് ഇപ്പൊ ഈ പുതിയ ഹെഡ്ഫോൺസ് വന്ന് നോയ്സ് ക്യാൻസലിംഗ്, ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ബെറ്റർ ബിക്കോസ് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കുറഞ്ഞുകൊണ്ട് നമ്മളെ ഇന്റൻസിറ്റി കുറയും.
നല്ല നിലവാരമുള്ള ഹെഡ്ഫോൺസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മറ്റു രീതികളെക്കാൾ മെച്ചപ്പെട്ടതാണെന്ന് ഡോക്ടർ സൂചിപ്പിക്കുന്നത്?
അബ്സല്യൂട്ട്ലി, അങ്ങനെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. ഇപ്പൊ നോയ്സ് ക്യാൻസലിംഗിൽ ഇറ്റ് ഈസ് ബെറ്റർ എന്ന് പറയും. അഗെയിൻ ദർ ഇസ് എ കോസ്റ്റ് ഫാക്ടർ ഇൻ ദാറ്റ്. പിന്നെ വേറെ ഇത് പറയുന്നത്, നമ്മളിപ്പോ ഇഫ് യു ആർ ഷുവർ നിങ്ങൾ പോകുന്ന സ്ഥലത്ത് ഭയങ്കര ശബ്ദമുള്ളതും ഭയങ്കര നോയ്സി പ്ലേസ് ആണെങ്കിൽ, യു ക്യാൻ യൂസ് എ ഇയർ മൗത്ത്സ്, അതിനാൽ ഇയർ പ്ലഗ്സ്. ഇയർ പ്ലഗ്സ് പലതരത്തിലും വരും. പക്ഷേ ഈ കസ്റ്റം മെയ്ഡ് ഇയർ പ്ലഗ്സ് വരും, മ്യൂസിഷ്യൻ ഇയർ പ്ലഗ്സ് വരും. ഈ മ്യൂസിഷ്യൻസ് ഇയർ പ്ലഗ്സ് എന്ന് പറഞ്ഞാൽ 25 decibel അത് കട്ട് ഓഫ് ചെയ്യും. ഇങ്ങനെയൊക്കെ ഈ ഇൻഡസ്ട്രിയിലൊക്കെ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഇയർ ബഡ്സും ഇയർ മൗത്ത്സും കൊടുക്കും. സോ ദാറ്റ് കട്ട് ഓഫ് ദ നോയ്സ് ലെവൽ.
ഡോക്ടർ, ഇപ്പോൾ റിക്രിയേഷണൽ ആയിട്ടുള്ള ഒരു കേൾവിക്കുറവ് വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും വിശദീകരിച്ചത്. ഇതിന് പുറമെ ഓസ്ട്രേലിയയിലൊക്കെ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പോൾ പൊതുവെ ഡോക്ടറിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എന്താണ് കേൾവിക്കുറവിന് പ്രധാനപ്പെട്ട കാരണമായിട്ടുള്ളത്, ഈ ശബ്ദം മൂലം?
ഫാന്റാസ്റ്റിക് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഞാനും അധികം പ്രാക്ടീസ് ചെയ്യുന്നത് ഇപ്പൊ കൺട്രി സൈഡിലാണ്. കൺട്രി സൈഡിലാട്ടെ സിറ്റിയിലാട്ടെ, ഇപ്പൊ അധിക ആൾക്കാരായിട്ടും നമുക്ക് ഈ കേൾവിക്കുറവ് ഇപ്പോ 10-60 വയസ്സ് കഴിഞ്ഞിട്ട് കാണുന്നത് അധികം ഇൻഡസ്ട്രിയൽ ഡെഫിനസ് ആണ്. എന്ന് പറഞ്ഞാൽ 1990 മുമ്പില്, അല്ലെങ്കിൽ ലേറ്റ് 80s മുമ്പില്, ദർ വാസ് നോ റൂൾ, ഇൻഡസ്ട്രിയൽ റൂൾ ഇല്ലായിരുന്നു. അപ്പോൾ എല്ലാവരും ഈ ലൗഡ് നോയ്സിനെ എക്സ്പോസ് ചെയ്തിട്ട്, ലൈക് ഫാക്ടറീസ് അവിടെയൊക്കെ ഈ ഇയർ പ്രൊട്ടക്ഷൻ ഇല്ലായിരുന്നു. ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻ വന്നത് പിന്നെ കഴിഞ്ഞിട്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇവർക്ക് ഇയർ പ്രൊട്ടക്ഷൻസ് കൊടുത്തത്. അതിൻ്റെ മുമ്പുള്ള ആൾക്കാർക്ക് അധികം ഈ ഇൻഡസ്ട്രിയൽ ഡെഫിനസ് ഉണ്ട്. ഇറ്റ്സ് വെരി കോമൺ ആണ്. അതിൽ അവർക്ക് കേൾവിക്കുറവ് വരും. അന്നത്തെ കാലത്ത് ഇയർ പ്രൊട്ടക്ഷൻ ഈ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, ഓപ്പൺ ടൈപ്പ് ഓഫ് ട്രാക്ടേഴ്സ് ആയിരുന്നു, ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, ഗൺ ഷൂട്ടിംഗ്. ആ സമയത്തൊന്നും അവർ ഇയർ പ്രൊട്ടക്ഷൻസ് ഉപയോഗിച്ചിട്ടില്ല. അത് ഞാൻ ഇപ്പോഴും എന്റെ പ്രാക്ടീസിൽ എല്ലാ ആഴ്ചയിലും കാണുന്നതാണ്. അപ്പൊ അവർക്ക് കേൾവി കുറവുണ്ട്. ഇപ്പോ അത് കുറെ മാറിയിട്ടുണ്ട് ബിക്കോസ് ഓഫ് ഇൻഡസ്ട്രിയൽ ലോസ് വന്നിട്ടുണ്ട്, വിച്ച് ഈസ് വെരി സ്ട്രിക്ട്. ആ പണ്ടത്തെ ആൾക്കാർക്കൊക്കെ കുറെ കോമ്പൻസേഷൻ കൊടുത്തൊരു ഇയറിംഗ് എയ്ഡ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ പുതിയത്തെ ലെജിസ്ലേഷൻ ഈസ് പ്രീറ്റി സ്ട്രിക്ട്. അതിലും ലെജിസ്ലേഷൻ ഫോളോ ചെയ്യാത്തവർ കുറെ പേരുണ്ട്, ലൈക്ക് ഷെയറിംഗ് ചെയ്യുന്നവർ, പിന്നെ ഓൺ ഇൻഡസ്ട്രി നടത്തുന്നവർ, അവരൊന്നും ഫോളോ ചെയ്തില്ലെങ്കിൽ അഗെയിൻ ഇറ്റ് ക്യാൻ കം ബാക്ക്. സോ ഇത് ദിസ് ഈസ് എ ഇൻഡസ്ട്രിയൽ ഡെഫിനസ് ഈസ് വെരി കോമൺ.
ഓക്കെ ഡോക്ടർ, ഇനി കേൾവി നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക, ശബ്ദം മൂലം ഇത് തിരിച്ചു കിട്ടാനുള്ള സാധ്യതകൾ എത്രമാത്രമുണ്ട്?
ഇപ്പൊ നിങ്ങൾ ചോദിച്ചത് നോയ്സ് ഇൻഡ്യൂസ്ഡ് ഹിയറിംഗ് ലോസ് ആണ് അതിന്റെ സ്പെസിഫിക് ക്വസ്റ്റ്യൻ. നോയ്സ് പറഞ്ഞാല് അൺപ്ലസന്റ് സൗണ്ട് ആണ്. നോയ്സ് ഇൻഡ്യൂസ്ഡ് ഹിയറിംഗ് ലോസ് പറഞ്ഞാല് അത് രണ്ട് തരം ഹിയറിംഗ് ലോസ് ഉണ്ട് നമുക്ക്. ഒന്ന് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ്, രണ്ടാമത്തേത് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ്. കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശബ്ദം നമ്മുടെ ഇന്നർ ഇയർ കോക്ലിയല് എത്തുന്നില്ല. എന്തുകൊണ്ട്? അതുകൊണ്ട് എവിടെ തടസ്സമുണ്ട്, ആ തടസ്സം ചെവിന്റെ പുറത്തായിരിക്കും, മിഡിൽ ഇയറിൽ ചിലപ്പോൾ ഫ്ലൂയിഡ് ആയിരിക്കും, ചില അബ്നോർമൽ ബോൺസ് ഉണ്ടാവും, അതൊക്കെ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ്. ഈ കണ്ടക്ഷനിൽ കുഴപ്പമുള്ളത് മിക്കവാറും നമ്മൾ സർജിക്കലോ മെഡിക്കലോ ട്രീറ്റ് ചെയ്യാൻ പറ്റും. പിന്നുള്ളത് നെർവ് ഡെഫ്നെസ് എന്നാൽ നമ്മുടെ നരമ്പ് ശക്തി വീക്ക് ആയിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം നോയ്സ് ഇൻഡ്യൂസ്ഡ് ഹിയറിംഗ് ലോസ് ഓർ നമ്മൾ ഈ ഡിവൈസസ് എന്ന് വരുന്ന ഹിയറിംഗ് ലോസ്, ദാറ്റ് ഈസ് നെർവ് ഡെഫ്നെസ് എന്നാൽ പെർമനന്റ് ലോസ്. അപ്പൊ ഇതാണ് നമുക്ക് പറയാനുള്ളത്, ഈ പെർമനന്റ് ലോസ്, ഈ നെർവ് ഡെഫ്നെസ് നെവർ കംസ് ബാക്ക്. വൺസ് യു ലൂസ് ദ ഹിയറിംഗ് ഇറ്റ്സ് ഗോൺ.
ഓക്കെ, അപ്പോൾ വളരെ ഒരു വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്.
ഡെഫിനറ്റ്ലി ദിസ് ഈസ് ഗോയിങ് ടു ബി എ ഫ്യൂച്ചർ പ്രോബ്ലം. എന്തുകൊണ്ടാണ്? നമ്മളൊക്കെ ഇപ്പൊ ഹാൻഡ് ഫ്രീ ആണ്, എല്ലാം ചെവിനകത്താണ്. അതിന് പിന്നെ സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ഹിയറിംഗ് എയ്ഡ് അല്ലെങ്കിൽ ഇംപ്ലാന്റേഷൻ, അതൊക്കെ ചെയ്യാണ്. പക്ഷെ അത് തിരിച്ചു വരുന്നത് അതിലൊക്കെ നമ്മൾ സൗണ്ട് ആംപ്ലിഫൈ ചെയ്യുകയാണ്, പക്ഷെ അത് തിരിച്ചു കിട്ടുന്നില്ലല്ലോ. ഇറ്റ് ഈസ് ജസ്റ്റ് വി ആർ ഇംപ്രൂവിംഗ് ദ
ഓക്കെ. ഇത് പൂർണ്ണമായും നഷ്ടമാകുന്ന ഒരു സ്ഥിതിയാണ് ഈ ശബ്ദം മൂലമുണ്ടാകുന്ന ഡെഫ്നെസ്. എന്തായാലും അത് ഒഴിവാക്കാനായിട്ട് പ്രിവെന്റീവ് മെഷേഴ്സ് ആണല്ലോ ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന് ചെയ്യാൻ കഴിയുക. എന്തെല്ലാം ആണ് പൊതുവായിട്ട് ഇപ്പോൾ വിവിധ പ്രായക്കാരുടെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ നിർദ്ദേശിക്കാൻ കഴിയുക?
അതിപ്പോ എല്ലാവർക്കും അവയർനെസ് കൊണ്ടുവരണം, അതാണ് വെരി ഇമ്പോർട്ടന്റ് തിങ്. എല്ലാവരുടെയും ഇത് എല്ലാവർക്കും മനസ്സിലാക്കണം. അതിനാണ് ഈ ഡിഎച്ച്ഒ ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ അത് കുറക്കാനുള്ള കാരണങ്ങൾ ഞാൻ പറഞ്ഞ മൾട്ടി ലെവലിലാണ്. ഒന്ന്, നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ സേഫ് ലിസ്ണിങ് ടൈം എത്ര ഡ്യൂറേഷനിൽ കേൾക്കണം, എത്ര ഹൈ വോള്യൂമിൽ വെക്കണം, അത് നമ്മൾ നോക്കണം. അത് നമ്മൾ ഓൾവേസ് വി ഷുഡ് ബി കെയർഫുൾ അത് എത്ര ഹൈ ലെവലിൽ പോകണം. പിന്നെ വേറെ തന്നാൽ നമ്മൾ കുറെ ഇതുകൾ വെക്കുന്നുണ്ട്. ലൈക്ക് ഞാൻ പറഞ്ഞേക്ക് മ്യൂസിക് കൺസേർട്ടിലൊക്കെ പോകുമ്പോൾ ഇയർ പ്ലഗ്സ് വെക്കുക ടു പ്രിവെന്റ് നോയ്സ്, പിന്നെ നോയ്സ് ക്യാൻസലിങ് ഹെഡ്ഫോൺസ് വെക്കുക, പിന്നെ ഞാൻ പറയുക ഹൗ മച്ച് ഓഫ് ടൈം യു സ്പെൻഡ് ഇൻ ദീസ് നോയ്സ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം നിങ്ങൾ ഈ നൈറ്റ് ക്ലബ്സ് പോവും, എത്ര ടൈം യു ഗോ ക്ലോസ് ടു ദ സ്പീക്കേഴ്സ്, ഇതൊക്കെ നമ്മൾ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യണം. പിന്നെ മോണിറ്ററിങ് സേഫ് ലിസ്ണിങ് ലെവൽ, അത് നമ്മൾ മോണിറ്റർ ചെയ്യണം. അതിന് കുറേ സാധനങ്ങളുണ്ട്, ലൈക്ക് ഇൻഡസ്ട്രിയിൽ വേറെ ലെവൽ ഓഫ് മോണിറ്ററിംഗ് ഉണ്ട്, ആപ്സ് ഉണ്ട്. നമ്മൾ പോകുന്ന സ്ഥലത്ത് എത്ര നോയ്സ് ലെവലുണ്ട് ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് അങ്ങനെ കേൾവിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ, ഈ കേൾവിക്ക് ആദ്യം പ്രശ്നം വരണമെന്നില്ല, ആദ്യം ചിലവർക്ക് ഊത്തായിട്ടേ വരിക ചെവിയിൽ, അതിന് ടിന്നിറ്റസ് എന്ന് പറയും. അങ്ങനത്തെ വാർണിംഗ് സൈൻസ് ഒക്കെ ഉണ്ടാവുമ്പോൾ നേരിട്ട് ഡോക്ടറെ കാണുക, ഹിയറിംഗ് ടെസ്റ്റ് ചെയ്യുക, റെഗുലർ ഹിയറിംഗ് ചെക്കപ്പ് ചെയ്യുക. പിന്നെ കുറെ ലെജിസ്ലേഷനും കൊണ്ടുവരാം, അവയർനെസ് ഫ്രം ദ ഗവൺമെന്റ്. പിന്നെ നമ്മൾ ഈ മ്യൂസിക് ഇൻഡസ്ട്രിയിൽ ഇത് നോയ്സ് കൺട്രോൾ ചെയ്യാനുള്ള രീതികൾ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ, നമ്മൾ എത്ര വോളിയൂം കൂട്ടിയാലും ഈ ഒരു ലെവൽ വരെ പോകില്ല. അതൊക്കെയാണ് WHO ടാർഗറ്റ് ചെയ്യുന്നത്.
ഓക്കെ, ശബ്ദം മൂലം ഒരു കേൾവിക്കുറവ് ഉണ്ടാകുന്നു എന്നുള്ളത് പൊതുവായിട്ട് അതിന്റെ ഒരു ലക്ഷണങ്ങൾ എന്താണ്?
സിംപ്റ്റംസ് ഒന്ന് പ്രസന്റ് ചെയ്യുന്ന സെയിം തിങ് ഞാൻ പറഞ്ഞത്. ആദ്യമായിട്ട് ഇങ്ങനെ കേൾവിക്കുറവ് ഉണ്ടാകുമ്പോൾ തന്നെ, ഒരു മനുഷ്യൻ കേൾവിക്കുറവ് ഉണ്ടാകുമ്പോൾ അയാൾ കൂടുതലും കൂടുതൽ ശബ്ദത്തിൽ സംസാരിക്കും എന്ന് പറഞ്ഞാൽ, നമുക്ക് കേൾവിക്കുറവുണ്ടെങ്കിൽ നമ്മൾ ചെവിയിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ, ഹെഡ്ഫോൺ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് കുറച്ചും കൂടി ലൗഡർ ആവും. രണ്ടാമത് പിന്നെ ചില ആൾക്കാർക്ക് ഊത്തായിട്ടാണ് ചെയ്യുക, അതിന് ടിന്നിറ്റസ് എന്ന് പറയും. അത് രണ്ടാമത്തെ ലക്ഷണമാണ്. പിന്നെ അവർ മിസ് ചെയ്യുന്നുണ്ടാവും, എന്നാൽ കോൺവെർസേഷനിൽ മിസ് ചെയ്യുന്നുണ്ടാവും, ഗ്രൂപ്പ് ഡിസ്കഷനിൽ അവിടെയൊക്കെ നമ്മൾ സംസാരിക്കും മിസ് ചെയ്യും. പിന്നെ സ്കൂളിൽ ടീച്ചേഴ്സ് ഫിക്സിറ്റാവും, ടീച്ചേഴ്സ് നോക്കും ഇവരെ പെർഫോമൻസ് നല്ലതല്ല. അപ്പോൾ ആദ്യം മൈൽഡ് ആയിരിക്കും, അത് ഗ്രാജുവൽ ആയിട്ടാണ് പോവുക. ഈ സഡൻ ആയിട്ട് പോകുന്നത് റോക്ക് മ്യൂസിക്കിലും അവിടെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോകും. ഈ ബാക്കിയുള്ള മ്യൂസിക് സിസ്റ്റമിൽ ഗ്രാജുവൽ ആയിട്ട് പോവുക. സോ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി, നമ്മുടെ ഇൻഡിവിജ്വൽ ഡ്യൂട്ടിയും പിന്നെ ടീച്ചേഴ്സിനെയും പേരൻസിൻ്റെയും ഒരു ഡ്യൂട്ടിയാണ് നമ്മൾ അത് പിക്കപ്പ് ചെയ്യുന്നത്. അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ കേൾവി ചെക്ക് ചെയ്യുക. കേൾവി ചെക്ക് ചെയ്യാൻ കുറേ പല രീതികളുണ്ട്. ഒന്ന് ജീപ്പിൻ്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അവർ റെഫർ ചെയ്യും, കമ്മ്യൂണിറ്റി സർവീസസിലെ ഹിയറിംഗ് ടെസ്റ്റുകൾ ചെയ്യും. ഗവൺമെന്റ് ഫണ്ടഡ് വേറെ അസോസിയേഷൻ ലൈക്ക് ഓസ്ട്രേലിയൻ ഹിയറിംഗ് ആണ് ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇത് വേ ദേ ഡു ലോട്ട് ഓഫ് തിങ്സ്. അപ്പോൾ ഓസ്ട്രേലിയൻ ഹിയറിംഗിൽ പോയിട്ട് അവർക്ക് പീഡിയാട്രിക് ഹിയറിംഗ് ചെക്കപ്പ് ചെയ്യാം. പിന്നെ പ്രൈവറ്റ് ആയിട്ട് എല്ലാ ഏരിയയിലും ഇപ്പോൾ ഹിയറിംഗ് ചെക്കപ്പ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഹിയറിംഗ് ചെക്കപ്പ് ചെയ്തിട്ട് ഹിയറിംഗിൽ കുഴപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തിട്ട് സ്പെഷ്യലിസ്റ്റിൻ്റെ സപ്പോർട്ട് വേണമെങ്കിൽ സ്പെഷ്യലിസ്റ്റിനെ റെഫർ ചെയ്യാം. പിന്നെ പറഞ്ഞ മാതിരി മുമ്പ് പറഞ്ഞ മാതിരി വൺസ് ഇറ്റ് ഗോസ് ഇറ്റ് ഡസൻ കം ബാക്ക്, അതാണ് ഇതിലുള്ള കുഴപ്പം. അപ്പോൾ നിയന്ത്രണം ചെയ്യണം.
ഓക്കെ, അപ്പോൾ ഇതിലൊരു കേൾവിക്കുറവ് വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ, പൂർണ്ണമായിട്ട് നഷ്ടമായിട്ടില്ലാത്ത ഒരു സാഹചര്യത്തിൽ എന്തെല്ലാം ട്രീറ്റ്മെൻറ്റ്സ് ആണ് ഓസ്ട്രേലിയയിൽ ലഭ്യമായിട്ടുള്ളത്? പുറമേ ഇപ്പോൾ പൂർണ്ണമായിട്ട് നഷ്ടമായാൽ തന്നെ എന്താണ് ഒരു സാധ്യതകളും മറ്റും ഒന്ന് വിശദീകരിക്കാം. അത് എത്രമാത്രം മെഡിക്കെയറും കവർ ചെയ്തിട്ടുണ്ട്?
ഫസ്റ്റ് തിങ് വെദർ ഇത് കുറച്ച് റിവേഴ്സിബിൾ ആണോ ഇല്ലേ എന്നാണ് നിങ്ങളുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇത് പോയാൽ തിരിച്ചു കിട്ടുമെന്ന്. പക്ഷെ ചിലപ്പോൾ ടെമ്പററി ഹിയറിംഗ് ലോസ് ഒക്കെ ചിലവർക്ക് വരും. അത് എന്നാൽ ചെറുതാണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു വലിയ റോക്ക് മ്യൂസിക്കിന് പോയിട്ടുണ്ടെങ്കിൽ ചെവി അടഞ്ഞ മാതിരി നമുക്കും തോന്നുമല്ലോ, വലിയ സ്ഥലത്ത് പോയിട്ട് ഒരു അടഞ്ഞ മാതിരി തോന്നും. കുറച്ച് ടെമ്പററി ആണ്, ബിക്കോസ് അത് ലോ എക്സ്പോഷറും ലോ ടൈമും ആണ്. അത് ചിലപ്പോൾ തിരിച്ചിടും. പക്ഷെ പെർമനൻ്റ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഡാമേജ്. ഡാമേജ് വന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനുള്ള ചികിത്സ മരുന്നൊന്നുമില്ല. അത് എഫക്റ്റ് ചെയ്യാനാണ് കുട്ടികൾക്ക്, പർട്ടിക്കുലർ കുട്ടികളിൽ എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ഹിയറിംഗ് എയ്ഡ് സപ്പോർട്ട് ചെയ്യണം. രണ്ടാമത് സ്കൂളിൽ കുറേ ഇതുണ്ട് സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ്. ഇതിനൊക്കെ ഞാൻ പറഞ്ഞേക്ക് ഓസ്ട്രേലിയൻ ഹിയറിംഗിൽ ഈ ഹിയറിംഗ് എയ്ഡ് ഫ്രീ ആണ്. ഇഫ് ദ ഹിയറിംഗ് ഈസ് ടു ബാഡ് കേട്ടോ, മോസ്റ്റ് ഓഫ് ദ തിങ്സ് ഇറ്റ് ഈസ് നോട്ട് ടു ബാഡ്. ചെറിയ കേൾവി കുറവാണെങ്കിൽ ഞങ്ങൾ സ്കൂൾ ടീച്ചേഴ്സിന് ഒരു ലെറ്റർ കൊടുത്തിട്ട് ആ കുട്ടീനെ മുമ്പിൽ ഇരുത്താൻ പറ്റും, ഇരുത്താൻ റിക്വസ്റ്റ് ചെയ്യും, ആൻഡ് അതിന് കുറച്ച് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയും. പിന്നെ കുറേ എഫ് എം മോഡാലിറ്റീസ് ഉണ്ട്, അങ്ങനെ ഒരു ഗാഡ്ജറ്റ്സ് ആണ്, അത് ടീച്ചറും കുട്ടീനെ തമ്മിലുള്ളത്. സോ കുട്ടി മിസ് ചെയ്യില്ല, കുട്ടി ടീച്ചർ പറയുന്ന ബാക്കിൽ ഇരിക്കുകയാണെങ്കിലും അത് കേൾക്കുന്നത്. ഇതൊക്കെ ഗവൺമെന്റ് സർവീസ് ഉണ്ട് ഈവൻ ഹിയറിംഗ് എയ്ഡ്. അഡൽട്ടിലാവുമ്പോൾ അത് എല്ലാവർക്കും ഈ ഹിയറിംഗ് എയ്ഡ് ഗവൺമെന്റ് ഫ്രീ ആയിട്ട് തരില്ല. ഓൺലി പെൻഷനേഴ്സ് ആൻഡ് പിന്നെ വെറ്ററൻസിനൊക്കെ ഫ്രീ സർവീസ് ഉണ്ട്. ബാക്കിയുള്ളവരൊക്കെ അത് പ്രൈവറ്റിൽ പോയിട്ട് അതിന് ഹിയറിംഗ് എയ്ഡ് സപ്പോർട്ട് എടുക്കേണ്ടി വരും. പിന്നെ വേറെ സപ്പോർട്ട് എന്നാൽ മെഡിക്കെയർ ഒന്ന് കവർ ചെയ്യാത്താണ് ഞാൻ പറഞ്ഞേക്ക് മ്യൂസിഷ്യൻസ് ഇയർ മോൾസ് ലൈക്ക് ഇയർ പ്രൊട്ടക്ഷൻസ് ഉപയോഗിക്കാം. അഥവാ കേൾവി മുഴുവൻ പോയി എന്നാൽ ഇയറിംഗ് എയ്ഡും ഒന്നും ഇംപ്രൂവ് ചെയ്തില്ലെങ്കിൽ ദർ ഈസ് വൺ മോർ തിങ് കോൾഡ് ആസ് കോക്ലിയർ ഇംപ്ലാന്റ് വിച്ച് ഈസ് യൂ ഐ മീൻ ഡൺ ഓൺലി ഫോർ വെരി സിവിയർ ഹിയറിംഗ് ലോസ്. അത് അധികവും ഇങ്ങനത്തതും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മ്യൂസിക് കൊണ്ടും ഇതുകൊണ്ടും നഷ്ടപ്പെട്ട കേൾവി കുറവ് അഥവാ അത്രക്ക് വന്നിട്ടുണ്ടെങ്കിൽ കോക്ലിയർ ഇംപ്ലാന്റ് ഉണ്ട്. അത് ഓൾസോ ഫണ്ടഡ് ബൈ ഗവൺമെന്റ്.
ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഹിയറിംഗ് തിരിച്ച് ഒരു പരിധി വരെ ലഭിക്കാറുണ്ടോ?
ഉണ്ട്. കോക്ലിയർ ഇംപ്ലാന്റ് ഈസ് വെരി സക്സസ്ഫുൾ. കോക്ലിയർ ഇംപ്ലാന്റ് പറഞ്ഞ സംഭവം തന്നെ ഈ മൾട്ടി ചാനൽ കോക്ലിയർ ഇംപ്ലാന്റ് ലോകത്ത് കൂടുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. പ്രൊഫസർ ഗ്രാഹം ക്ലാർക്ക് ആണ് ഇത് കൊണ്ടുവന്നതന്നെ ലോകത്ത്. അയാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. സോ ഓസ്ട്രേലിയ ഹാസ് എ ഗ്രേറ്റ് കോൺട്രിബ്യൂഷൻ ഫോർ കോക്ലിയർ ഇംപ്ലാന്റ്. ദാറ്റ് ഈസ് ഐ മീൻ വേർസ്റ്റ് ഹിയറിംഗ് ഉണ്ടെങ്കിൽ അത് ഇംപ്രൂവ് ചെയ്യാനുള്ളതാണ്.
എന്തായാലും ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയും വിശദമായി എസ് ബി എസ് മലയാളത്തിന്റെ ശ്രോതാക്കളോട് സംസാരിച്ചതിന് വളരെയധികം നന്ദി.
താങ്ക് യു.
Tell us what you think. Rate this podcast on iTunes. It helps other people to find us.